2021 March 19 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡ് പേജിൽ നിന്ന്. തലസ്ഥാനത്തെ കാറ്റ് എങ്ങോട്ട്? തിരുവനന്തപുരം. ഭരണസിര കേന്ദ്രം ഉൾപ്പെടുന്ന തലസ്ഥാന ജില്ലയിലെ കാറ്റിന്റെ ഗതി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ്. 4 തെക്കൻ ജില്ലകളിലെ വിധിയെഴുത്ത് കേരളം ആര് ഭരിക്കുമെന്നതിലേക്കുള്ള ദിശാസൂചകമാകാറാണ് പതിവ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ UDF, LDF എന്നീ രണ്ട് ശക്തികൾ മാത്രം പ്രസക്തമായിരുന്ന കാലം കടന്നുപോയതോടെ തലസ്ഥാന ജില്ല കൂടുതൽ പ്രവചനാതീതമായി. ഇത്തവണ നേമം, പാറശാല, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം, വർക്കല എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം പ്രകടമാണ്. മറ്റ് 7 മണ്ഡലങ്ങളിലും കടുത്ത മത്സരമുണ്ട്. നേമത്ത് ആര് മൂന്നാമതെത്തും എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. BJP നയിക്കുന്ന NDA ഇവിടെ പല പോക്കറ്റുകളിലും മൂന്നാം ശക്തിയായി. 2009 മണ്ഡല പുനർവിഭജനവും ജില്ലയിലെ മണ്ഡലങ്ങളുടെ പതിവ് രീതിയെ മാറ്റിമറിച്ചു. ആ പുനർവിഭജനത്തിന് ശേഷമുണ്ടായ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു 2011. അന്ന് കേരളം അധികാരത്തിലേറ്റിയത് UDFന്. അന്നത്തെ തലസ്ഥാന ജില്ലയിലെ കക്ഷിനിലയുടെ സ്വഭാവമായിരുന്നു കേരളത്തിന്റെയാകെ കക്ഷിനിലയും. 72-68 എന്ന ഫോട്ടോ ഫിനിഷിൽ അവസാനിച്ച പോരാട്ടത്തിൽ തലനാരിഴയ്ക്ക് UDF അധികാരം തിരിച്ചുപിടിച്ചു. തലസ്ഥാന ജില്ലയ്ക്കും അതേ വീറും വാശിയുമായിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 8 UDFഉം 6 LDFഉം എന്നതായി സ്ഥിതി. കൃത്യം ഒരു വർഷത്തിന് ശേഷം നെയ്യാറ്റിൻകരയിൽ CPMന് ഞെട്ടിച്ച കാലുമാറ്റമുണ്ടായി. ആർ സെൽവരാജ് എന്ന CPM MLA കൂറുമാറി കോൺഗ്രസുകാരനായി. MLA സ്ഥാനം രാജിവെച്ചു. ഉപതിരഞ്ഞെടുപ്പിൽ സെൽവരാജ് കോൺഗ്രസുകാരനായി മത്സരിച്ച് ജയിച്ചു. അങ്ങനെ LDF 5 ചുരുങ്ങി, UDF 9 ഉയർന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മെല്ലെ കരുത്തുകാട്ടി തുടങ്ങി. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലങ്ങളിൽപ്പെട്ട മിക്ക നിയോജക മണ്ഡലങ്ങളിലും BJP വോട്ടുയർത്തി. കഷ്ടിച്ചാണ് അന്ന് കോൺഗ്രസിലെ ശശി തരൂർ കടന്നുകയറിയത്. വടക്കൻ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ആറ്റിങ്ങലിൽ കാറ്റ് അപ്പോഴും ഇടത്തോട്ട് തന്നെയായിരുന്നു. 2015 തലസ്ഥാന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJP കറുത്ത കുതിരകളായി. കഷ്ടിച്ച് കേവല ഭൂരിപക്ഷമുണ്ടാക്കി ഭരണം നിലനിർത്താനെ കാൽനൂറ്റാണ്ടായി തലസ്ഥാന നഗരം വാഴുന്ന ഇടതുമുന്നണിക്ക് സാധിച്ചുള്ളൂ. UDFന്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം നഷ്ടമായി. ആ സ്ഥാനത്തേക്ക് BJP കയറി ചെന്നു. 35 സീറ്റിൽ BJPയും 21 UDFഉം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ BJP BDJS സഖ്യം നിർണായക ശക്തിയായി. പല മണ്ഡലങ്ങളിലെയും ഫലം മാറ്റിമറിച്ചത് ഈ സഖ്യം പിടിച്ച വോട്ടുകളായിരുന്നു. സംസ്ഥാനത്ത് ആഞ്ഞുവീശിയ ഇടതു തരംഗത്തിൽ തലസ്ഥാന ജില്ലയിലെ 9 മണ്ഡലങ്ങൾ ഇടതിനോട് ചേർന്നു. 4 UDF ചുരുങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി താമര വിരിഞ്ഞു. നേമത്ത് BJPയിലെ ഒ രാജഗോപാൽ 8671 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPMനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി വിജയിച്ചത്. UDFലെ ജനതാദൾ യു കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് നാണം കെട്ടു. രാജഗോപാലിന്റേത് തലസ്ഥാന ജില്ലയിലെ അപ്പോഴത്തെ 7 വലിയ ഭൂരിപക്ഷമായിരുന്നു. അന്ന് ഏറ്റവുമധികം ഭൂരിപക്ഷം ആറ്റിങ്ങൽ സംവരണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPMലെ B.Sathyanാണ്. 40,383 വോട്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കാറ്റ് മാറി വീശി. രാഹുൽ തരംഗവും ശബരിമല വികാരവും ജ്വലിച്ചു നിന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നിലംപരിശായി. ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിൽ അരുവിക്കരയിൽ മാത്രമാണ് CPMനെ മുന്നിലെത്താനായത്. അതും 1000 താഴെ ഭൂരിപക്ഷത്തിന്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടേത് തിളക്കമാർന്ന വിജയമായി. കോൺഗ്രസിലെ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽപ്പെട്ട 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 6 വെന്നിക്കൊടി പാറിച്ചു. പക്ഷേ രാജഗോപാലിനെ നിയമസഭയിലേക്ക് അയച്ച നിയമം അക്കുറിയും BJPക്കൊപ്പം നിന്നു. 12,000+ വോട്ടിന് തൊട്ടു പിന്നാലെ വട്ടിയൂർക്കാവിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിനെ തകർത്തെറിഞ്ഞ് അത്ഭുതം കാട്ടിയത് CPMലെ VK പ്രശാന്ത്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പായപ്പോൾ ഇടതു തേരോട്ടം തന്നെയായിരുന്നു. കോർപ്പറേഷനുകളിലെ 100 വാർഡുകളിൽ 51 വാർഡുകൾ നേടി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചപ്പോൾ BJP 34 നിന്നു. UDF ആകട്ടെ 21 നിന്ന് 10 ദയനീയമായി താഴ്ന്നു.